പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം അധ്യായം 19:28 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഇതു പറഞ്ഞതിന് ശേഷം ജെറൂസലമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവുമലയ്ക്കരികെയുള്ള ബേത്ത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ച് അയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങളതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങളെന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരീസേയർ അവനോട് പറഞ്ഞു: ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു: ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ അടുത്തുവന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു: സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ ഇപ്പോൾ അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തുനിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നെ ഒരു കല്ലിന്മേൽ കരി ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നെഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം ധ്യാന വിഷയമാക്കുകയാണ് നമ്മൾ ഇന്ന് ഉപകാരത്ത്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ കുരിശിലേക്ക് നയിച്ച, കുരിശിൻ്റെ പ്രത്യേകം കാരണമായ രണ്ട് സംഭവങ്ങളാണ്: യേശുവിൻ്റെ ജെറൂസലം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും. യേശുവിൻ്റെ മരണത്തിന് തീരുമാനമെടുക്കാൻ, വധിക്കാനായിട്ട് യഹൂദ നേതാക്കന്മാർ തീരുമാനമെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഏറ്റവും അവസാനത്തെ രണ്ട് ചെയ്തികളായിരുന്നു ഈ ദേവാലയ ശുദ്ധീകരണവും അതിനൊരുക്കമായി നടന്ന ജെറൂസലം പ്രവേശനവും. 4 സുവിശേഷകന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ്, മത്തായി, ലൂക്ക 3 സുവിശേഷകന്മാർ യേശു ജെറൂസലത്തേക്ക് ഒരിക്കൽ മാത്രം വന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ പരസ്യജീവിതകാലത്ത്. യോഹന്നാനാകട്ടെ യേശു പരസ്യജീവിതകാലത്ത് പലതവണ ജെറൂസലമിൽ വന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷമാണ് ചരിത്ര വസ്തുതയോട് കൂടുതൽ നീതി പുലർത്തുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. കാരണം ബാല്യകാലത്തുന്നതുപോലെ പിന്നീടും മറ്റെല്ലാ യഹൂദരും ചെയ്തിരുന്നതുപോലെ യേശുവും തിരുനാളുകൾക്ക് ദേവാലയത്തിൽ വരിക പതിവായിരുന്നു. അതാണ് യോഹന്നാൻ നമുക്ക് നൽകുന്ന ചിത്രം. അനേകം തവണ യേശു ജെറൂസലമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അവസാനത്തെ വരവ് അത് വളരെ പ്രാധാന്യമുള്ളതായി 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. ദേവാലയത്തിൽ പ്രവേശിക്കുകയും ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് സംഭവങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ തുടക്കമായിട്ടാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നടക്കുന്നതെന്ന് ഓർക്കുക. ഒരു പ്രതീകാത്മക പ്രവർത്തനമായിട്ടാണ് യേശു ഈ രണ്ട് സംഭവങ്ങളെയും അവതരിപ്പിക്കുന്നത്. പ്രവാചകന്മാർ പൊതുവെ പ്രസംഗിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കുന്നവരാണ് പ്രവാചകൻ. സ്വന്തമായ വാക്കുകളല്ല ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. ദൈവവചനം ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ, മനസ്സിലാകുന്ന വിധത്തിൽ പ്രഘോഷിക്കാൻ വാക്കുകൾ മാത്രം പോരാ, ചിലപ്പോൾ പ്രവൃത്തിയും ആവശ്യമായിട്ട് വരുന്നു. ഇങ്ങനെ ചില സാഹചര്യം, പ്രത്യേകിച്ചും വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരികയോ വിസമ്മതിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സന്ദേശം ആഴത്തിൽ മനുഷ്യഹൃദയത്തിൽ വേരൂന്നത്തക്ക രീതിയിൽ ഒരു പ്രതീകാത്മക പ്രവർത്തനത്തിലൂടെ അഭിനയിച്ച് അവതരിപ്പിക്കുക എന്നത് പ്രവാചക പ്രഘോഷണത്തിൻ്റെ ഭാഗമായിരുന്നു. 1-2 ഉദാഹരണങ്ങൾ ശ്രദ്ധേയമാണ്. സോളമൻ്റെ മരണത്തിന് ശേഷം രാജാവായ റെഹോബോവാം ആ രഹബോവാമിനെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരു രാജാവ് വരും എന്ന ഒരു സൂചന പ്രവാചകന്മാരിലൂടെ ദൈവം നൽകുകയുണ്ടായി. അമിതമായ നികുതിയും ദുർഭരണവും കൊണ്ട് പൊറുതിമുട്ടിയ ജനത്തിന് ദൈവം ഒരു വിമോചകൻ എന്ന രീതിയിൽ മറ്റൊരു രാജാവിനെ അയക്കും എന്ന ഒരു സന്ദേശം ഒരു പ്രവാചകൻ വഴി നൽകിയതായി ബൈബിളിൽ കാണാം. രാജാക്കന്മാരുടെ 1 11 അധ്യായത്തിലാണ്. അഹിയാ പ്രവാചകൻ, അഹിയാ എന്ന പ്രവാചകൻ സോളമൻ്റെ ദാസന്മാരുടെ അല്ലെങ്കിൽ സേവകന്മാരുടെ അധിപനായിരുന്ന ജെറോബോവാമിനെ പട്ടണത്തിന് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. താൻ ധരിച്ചിരുന്ന പുതിയ മേലങ്കി, അഹിയ പ്രവാചകൻ ഉടുത്തിരുന്ന വലിയ പുതിയ മേലങ്കി 12 കീറി, അതിൽ നിന്ന് 10 ജെറോബോവാമിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വസ്ത്രം ഇസ്രായേൽ ജനമാണ്, ഞാനിതിനെ വിഭജിക്കും, ഈ വിഭജിച്ച് 12 വിഭജിച്ച 12 10 ഗോത്രങ്ങൾ നിനക്ക് ഞാൻ തരും, 2 മാത്രം യൂദായോട് ചേർന്ന് അവശേഷിക്കും. ഇങ്ങനെ ജെറോബോവാമിന് രാജ്യത്വം നൽകും എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു പ്രതീകാത്മക പ്രവർത്തനത്തിലൂടെ അഹിയ തൻ്റെ മേലങ്കി കീറിക്കൊണ്ട് ചെയ്തതായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം അറിഞ്ഞ സോളമൻ ജെറോബോവാമിനെ വധിക്കാൻ ശ്രമിച്ചു. ജെറോബോവാം ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. പ്രതീകാത്മകമായ ഒരു പ്രവർത്തനം. ഇതിനേക്കാളും രൂക്ഷമായ മറ്റൊരു പ്രതീകാത്മക പ്രവർത്തനം, അനേകം പ്രവർത്തനങ്ങൾ ജെറമിയായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 19 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പ്രവാചകന്മാരിലൂടെ കിട്ടിയത് സ്വീകരിക്കാനോ അതനുസരിച്ച് മാനസാന്തരപ്പെടാനോ തയ്യാറാകാതിരുന്ന ജനം ജെറമിയായെ സ്വീകരിക്കാൻ സന്നദ്ധനായിരുന്നില്ല. ജെറമിയായിലൂടെ ദൈവം നൽകിയ വചനം ആസന്നമായിരിക്കുന്ന നാശത്തെക്കുറിച്ചായിരുന്നു. ബാബിലോണിൻ്റെ കടന്നാക്രമണം ഉണ്ടാകുമെന്നും ബാബിലോണിൻ്റെ ആക്രമണത്തിൽ ജെറൂസലം നശിപ്പിക്കപ്പെടുമെന്നും മുൻകൂട്ടി അറിയിച്ചുവെങ്കിലും ജനങ്ങളത് വിശ്വസിക്കാനോ സ്വീകരിക്കാനോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ദൈവം ജെറമിയായോട് പറയുക, 19 മുഴുവനും ഒരു പ്രതീകാത്മക പ്രവർത്തനമാണ്. കുശവൻ്റെ വീട്ടിൽ പോയി ഒരു മൺകലം വാങ്ങി, ആ മൺകലവും കൊണ്ട് ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠന്മാരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടി കലക്കഷണ കവാടം കടന്ന് ബെൻ ഹിന്നോം താഴ്വരയിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക. അപ്പോൾ ആസനമായിരിക്കുന്ന നാശത്തെക്കുറിച്ച് ദീർഘമായി പ്രഘോഷിച്ചതിന് ശേഷം 10-11 വാക്യങ്ങളാണ്, 19:10-11. ഇത് പറഞ്ഞിട്ട് നിൻ്റെ കൂടെ പോകുന്നവർ കാണിക്ക് കലം ഉടയ്ക്കുക, എന്നിട്ട് അവരോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും കൂട്ടിച്ചേർക്കാനാകാത്ത വിധം കുശവൻ്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും. ഒരു സന്ദേശം ശക്തമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് പ്രതീകാത്മക പ്രവർത്തനങ്ങൾ. ഇതുപോലെയാണ് ബാബിലോണിൻ്റെ മുഖം വഹിക്കാൻ ചുറ്റുപാടുമുള്ള ജനതകളെല്ലാം തയ്യാറാകണം എന്നവരെ അവർക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടി സ്വന്തം ചുമലിൽ മുഖവുമായി വരുന്ന ജെറമിയയുടെ പ്രവർത്തനം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 20 വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം പ്രതീകാത്മക പ്രവർത്തനങ്ങൾ പ്രവാചകന്മാർ ചെയ്തിരുന്നതുപോലെ യേശു ഇപ്പോഴൊരു പ്രതീകാത്മക പ്രവർത്തനമാണ് നടത്തുക. രണ്ട് സംഭവങ്ങൾക്കും വലിയ പ്രതീകങ്ങളുണ്ട്. യേശു ആഘോഷമായി ഹോശാന വിളികളുടെ മധ്യേ ജെറൂസലത്തേക്ക് കഴുതപ്പുറത്ത് പ്രവേശിക്കുന്നതാണ് ആദ്യത്തെ പ്രതീകാത്മകമായ പ്രവർത്തനം. യേശു തിരഞ്ഞെടുത്ത സമയം ശ്രദ്ധേയമാണ്, പെസഹ തിരുനാളിൻ്റെ അവസരമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം പ്രത്യേകം പറയുന്നുണ്ട്, പെസഹ തിരുനാളിന് 6 മുമ്പ് അവൻ ബെഥാനിയയിലേക്ക് വന്നു, അവിടെ വെച്ച് തൈലാഭിഷേകം കഴിഞ്ഞ് പിറ്റേ ദിവസം, അപ്പോൾ പെസഹായ്ക്ക് 5 മുമ്പാണ് യേശു ജെറൂസലത്തേക്ക് വരുന്നത്. ആഘോഷമായ പ്രവേശനം. എല്ലാ സുവിശേഷന്മാരും ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജെറൂസലത്തേക്ക് പെസഹ തിരുനാളിന് വരുന്നതിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. പെസഹ ഇസ്രായേൽക്കാരുടെ വിമോചനത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന, വീണ്ടും ഒരു വിമോചനം ദൈവം നൽകുമെന്ന് ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അഥവാ തിരുനാളാണ്. ആണ്ടുതോറും പെസഹ ആഘോഷിക്കുന്നു. ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവം വീണ്ടും ഒരു വിമോചനം നൽകുമെന്ന പ്രതീക്ഷ ഏറ്റുപറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന പെസഹ തിരുനാൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പെസഹ തിരുനാൾ ആഘോഷിക്കാനായി ലക്ഷക്കണക്കിന് ആളുകൾ ജെറൂസലേമിലേക്ക് വരുമായിരുന്നു. AD 60 ഒരു കണക്കനുസരിച്ച് 25 ജനങ്ങൾ അന്ന് പെസഹ തിരുനാളിന് പട്ടണത്തിൽ വന്നിരുന്നു എന്നാണ് പറയുക. കൃത്യമായിട്ട് നമുക്കറിയില്ല. ഏതായാലും അനേക ലക്ഷം ജനങ്ങൾ ജെറൂസലേമിലേക്ക് വരുന്ന ഒരു തിരുനാൾ അവസരമായിരുന്നു. അതുതന്നെയുമല്ല, ഈ തിരുനാൾ വലിയൊരു വിമോചനത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയും വലിയ വിമോചനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജനങ്ങളിൽ മുഴുവനും ഒരു മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണരുകയും മിശിഹ വിമോചകനായി വന്ന് തങ്ങൾക്ക് മോചനം നൽകും എന്നൊരു തികച്ച വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പെസഹ തിരുനാൾ. അതുപോലെ തന്നെ റോമക്കാരെ പുറന്തള്ളിക്കൊണ്ട് ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന തീവ്രവാദി സംഘടനകളും ഈ പെസഹ തിരുനാളിലെ ജെറൂസലത്ത് വരിക പതിവായിരുന്നു. അപ്പോഴും വലിയ പ്രതീക്ഷകളുള്ള അഥവാ അതേസമയം സംഘർഷ നിർഭരമായ ഒരു അവസരമാണ് പെസഹ. ഈ പെസഹ തിരുനാളാണ് യേശു തൻ്റെ രംഗപ്രവേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ഇതുവരെ താൻ മിശിഹായാണെന്ന കാര്യം ആരോടും പറയരുത് എന്ന് പലതവണ ആവർത്തിച്ച് വിലക്കിയ യേശു ഇപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തോന്നും. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും യേശു തന്നെയാണ് ചെയ്യുക. കഴുതപ്പുറത്ത് ജെറൂസലം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ യേശു തന്നെയാണ് ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്നത്. അതിനുവേണ്ടി കഴുതയെ കണ്ടുപിടിക്കാനും ഉള്ള കൽപ്പന നൽകുന്നതും യേശു തന്നെയാണ്. അപ്പോൾ കഴുതപ്പുറത്ത് യേശു ജെറൂസലമിലേക്ക് കടന്നു വരുന്നു. ഇതൊരു വലിയ പ്രതീകമാണ്. കഴുതപ്പുറത്ത് കടന്നു വരുന്നത് വിജയിയായി കടന്നു വരുന്നവൻ്റെ അടയാളമാണ്. ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 9:8-9 വാക്യങ്ങൾ ഇപ്രകാരം ആണ് നമ്മൾ വായിക്കുന്നത്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറൂസലം പുത്രി, ആർപ്പു വിളിക്കുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാൻവിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. വിനയാൻവിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത്. ഇത് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് എന്ന് വായിച്ചതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്നതായിട്ടും പറയുന്നുണ്ട്. അതിന് മറ്റൊരു വിശദീകരണം കൂടി കൊടുക്കാറുണ്ട്. ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ പുറത്ത് ആദ്യമായി കയറുമ്പോൾ ഒരുപക്ഷെ കഴുത ബഹളമുണ്ടാക്കും എന്ന് കരുതിയാവാം. അതിനെ ശാന്തപ്പെടുത്താൻ വേണ്ടി തള്ളക്കഴുതയും കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ആ വിശദീകരണത്തിന് എന്തുമാത്രം സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇവിടെ പറയുന്നത് കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു വരുന്ന രാജാവ്, കഴുതപ്പുറത്ത് വരുന്ന രാജാവ് വിജയിച്ചു എന്നവനാണ്. അവൻ സമാധാനം കൊണ്ടുവരുന്നവനാണ്. യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന രാജാവ് കുതിരപ്പുറത്താണ് പോവുക. യുദ്ധം ജയിച്ച് കടന്നു വരുന്നവൻ, സമാധാനം സ്ഥാപിച്ച് വിജയശ്രീലാളിതനായി കടന്നു വരുന്നവൻ കഴുതപ്പുറത്താണ് വരിക. അപ്പോഴ് ഇങ്ങനെ കഴുതപ്പുറത്ത് സമാധാനവുമായി കടന്നു വരുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ, ആ പ്രവചനം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കാണത്തക്ക രീതിയിലാണ് യേശു ഈ രംഗപ്രവേശം സജ്ജീകരണം ചെയ്യുന്നത്. കഴുതപ്പുറത്ത് കടന്നു വരുന്ന യേശു, ഈ കഴുതപ്പുറത്ത് കടന്നു വരുന്നവനെ സ്വീകരിക്കാനായി കഴുതയുടെ പുറത്തും കഴുതയുടെ വഴിയിലും തങ്ങളുടെ കുപ്പായങ്ങൾ വിരിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുമുണ്ട് ഒരു വലിയ പ്രതീകം. തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ച് രാജാവിനെ സ്വീകരിക്കുന്നത് ബൈബിളിൽ ഒരു പതിവായിട്ട് കാണാം. ഉദാഹരണത്തിന്, രാജാക്കന്മാരുടെ 2 9:10 ആഹാബ് രാജാവിനെ വധിച്ചുകൊണ്ട് രാജാവാകാൻ അഭിഷേകം ചെയ്യപ്പെട്ട യേഹുവിനെ രാജാവായി പ്രഘോഷിക്കുന്ന ഇപ്രകാരമാണ്. 2 9:12-13. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. യേഹുവിനോട് പ്രവാചക ശിഷ്യം പറഞ്ഞതാണ്, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്നു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു. അപ്പോൾ രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വഴിയിൽ മേലങ്കികൾ വിരിക്കുന്നത്. അതുപോലെ തന്നെ ഒലിവ് ശാഖകളും അതുപോലെ തന്നെ ഈന്തപ്പന ഓലകളും എടുത്ത് ആഘോഷമായി സ്വീകരിക്കുന്നതും രാജകീയ വരവേൽപ്പിൻ്റെ ഒരു സൂചനയാണ്. ഇത് മക്കബായരുടെ 1:13 51 171 ആണ്ട് 2 മാസം 23 യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കമ്പുകളേന്തി വീണ കൈത്താളം തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു. ഇസ്രായേലിൻ്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ. അപ്പോഴേ ശിമയോനെ രാജാവായി ഇവിടെ സ്വീകരിക്കുന്നു. ജനത്തിന് ദൈവം നൽകിയ വിമോചനത്തെ അവർ അനുസ്മരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈന്തപ്പനയോലകൾ, വഴിയിൽ വിരിക്കുന്ന വസ്ത്രങ്ങൾ ഒക്കെ പ്രസക്തമായിത്തീരുക. ഇതോടൊപ്പം അവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോസാന എന്ന ഒരു ഉദ്ഘോഷണം. ഇതൊരു ജയവിളി പോലെയാണ് പൊതുവെ കാണുക. ഹോസാന എന്ന ഈ വാക്കിൻ്റെ അർത്ഥം ഹോഷയ ന, കർത്താവെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ്. മിശിഹ രാജാവിനെ അയച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഹോസാന എന്ന ഉദ്ഘോഷണമായി. പിന്നീട് മിശിഹ വരുമ്പോൾ മിശിഹയെ സ്വീകരിക്കാനുള്ള ഒരു ജയവിളിയായും അത് പരിഗണിക്കപ്പെട്ടു. ഇത് 118 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 118:25 ഇപ്രകാരമാണ്, കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, ഹോസാന. അതാണ് കർത്താവെ രക്ഷിക്കണേ, അതിൻ്റെ തർജ്ജമയാണ് കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. അപ്പോൾ ഹോസാന എന്നുള്ള വിളി ദൈവം രാജാവിനെ അയച്ച് രക്ഷിക്കും എന്ന ആ പ്രതീക്ഷയുടെ ഒരു പൂർത്തീകരണമാണ്. അതോടൊപ്പം വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അതും സങ്കീർത്തനത്തിൽ നിന്നെടുത്തതാണ്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ ജനങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനായിട്ടാണ് കണക്കാക്കുക. ആരാണ് ഈ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. അതിനെ സുവിശേഷങ്ങൾ പല രീതിയിൽ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ദാവീദിൻ്റെ പുത്രൻ, ഇങ്ങനെ പല വിശേഷണങ്ങൾ കൊടുത്ത് ഒരേ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. അപ്പോഴേ യേശു തന്നെ സജ്ജീകരിച്ച ഈ രംഗപ്രവേശം വളരെ വ്യക്തമായി ഒരു പ്രതീകാത്മക പ്രവർത്തനമാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നതും നൂറ്റാണ്ടുകളായി അവർ പ്രതീക്ഷിച്ചിരുന്നതുമായ മിശിഹ, ദാവീദിൻ്റെ പുത്രനും രാജാവുമായ മിശിഹായി യേശു ഇവിടെ അംഗീകരിക്കപ്പെടുകയാണ്. തെറ്റിദ്ധാരണകൾക്കേറെ സാധ്യതയുള്ളൊരു സംഭവമാണ് നമുക്കറിയാം. ഇവർ വരുന്നത് ബെഥാനിയയിൽ നിന്ന് ബേത്ത്ഫഗയിൽ നിന്ന് ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങുന്നത്. ഒലിവുമലയുടെ മുകളിൽ വരുമ്പോൾ നേരെ എതിർഭാഗത്ത് സെഹിയോൻ മലയും അവിടെ ജെറൂസലം ദേവാലയവും എല്ലാം കാണും. ജെറൂസലം പട്ടണത്തിന് നേരെ എതിർഭാഗത്തുള്ള ആണ് ഒലിവുമല. ആ ഒലിവുമലയിൽ നിന്ന് ആഘോഷമായി ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി ഹോശാന വിളികളുടെ മധ്യേ ഒലിവിലെ ശിഖരങ്ങളും ഈന്തപ്പനയോലുകളും വഹിച്ചുകൊണ്ട് തീർത്ഥാടകരായി വലിയ സമൂഹം കടന്നു വരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണും. റോമൻ പടയാളികൾ ജെറൂസലത്ത് തന്നെ ദേവാലയത്തിനടുത്തുള്ള അന്തോണിയ കോട്ടയിൽ പാളയമടിച്ചിട്ടുണ്ട്, അവർ വീക്ഷിക്കുന്നുണ്ട്. ജെറൂസലം ദേവാലയത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ജനങ്ങളും ഈ ഘോഷയാത്ര കാണുന്നുണ്ട്. വലിയ സംഘട്ടനം ഉണ്ടാകാൻ പറ്റിയ ഒരു സാഹചര്യമാണിത്. തീവ്രവാദികൾ ഇതിനിടയിൽപ്പെടുകയും ഇവിടെ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുണ്ട്. എന്നിട്ടും യേശു ഇത് ചെയ്തു. എല്ലാവരും കാണുക, എല്ലാവരുടെയും മുമ്പിൽ ആർക്കും ആർക്കും കാണാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആഘോഷമായിട്ടാണ് യേശു കടന്നു വരുന്നത്. തൻ്റെ ദൗത്യം നിർവഹിക്കാനായി അവസാനമായി ജെറൂസലത്ത് വന്ന് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കടന്നു വരുന്നതാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അർത്ഥം ഇതാണ്, ദൈവം അയച്ച രക്ഷകൻ, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് യേശുവാണ്. ഇതുവരെ ആർക്കു വേണ്ടിയോ പ്രതീക്ഷിച്ചിരുന്നുവോ അവൻ യേശുവാണ്. അത് യേശു പരസ്യമായി പ്രഘോഷിക്കുന്നു. ഈ പ്രഘോഷണത്തോടുകൂടി യേശു ദേവാലയത്തിലേക്കാണ് കടക്കുക. ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം ദേവാലയം വലിയ ഒരു കെട്ടിട സമുച്ചയമാണ്. ഏതാണ്ട് 40 ഏക്കറോളം വിസ്തീർണമുള്ള ഒരു വലിയ പ്രദേശം ചുറ്റും മതിൽ കെട്ടി ഭദ്രമാക്കിയിരിക്കുന്ന ആ ദേവാലയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യമേ കാണുന്ന വിജാതീയരുടെ സ്ഥലമാണ്. വിജാതീയരുടെ സ്ഥലം മൂന്ന് ഭാഗത്തും ചുറ്റമ്പലത്തിന് ശേഷം അടുത്തുള്ള ആ ഭാഗം മുഴുവനും വിജാതീയരുടെ സ്ഥലം. അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നു വരുമ്പോഴാണ് 15 അടി ഉയരത്തിലായിട്ട് സ്ത്രീകൾക്ക് കടന്നു വരാവുന്ന പ്രത്യേക സ്ഥലം. അതും കഴിഞ്ഞ് 15 അടികൾ മുകളിലായി പുരുഷന്മാർക്ക് കടന്നു വരാവുന്ന സ്ഥലം. അതിനും അപ്പുറത്താണ് ദേവാലയം പ്രോപ്പറായിട്ടുള്ള വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉൾക്കൊള്ളുന്ന ദേവാലയ കെട്ടിടം. അപ്പോൾ യേശു കടന്നു വരുന്നത് ചുറ്റുമതിൽ കടന്ന് ഉള്ളിലേക്ക്. അവിടെ വിജാതീയർക്കുള്ള പ്രാർത്ഥന സ്ഥലമാണ്, ഏത് ആൾക്കും കടന്നു വരാവുന്നൊരു സ്ഥലമാണ് ഈ ദേവാലയം, യേശു പ്രവേശിക്കുന്ന ദേവാലയം. അവിടെ വിജാതീയർക്ക് വെച്ചിരുന്ന ഈ സ്ഥലത്ത് ബലിമൃഗങ്ങളെ വിൽപ്പനയ്ക്കും വെച്ചിരുന്നു. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞു വരിക. എന്തുകൊണ്ട് ഈ മൃഗങ്ങളെ ദേവാലയ വളപ്പിൽ കച്ചവടത്തിന് വെച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമുണ്ട്. കാരണം ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്ന മൃഗങ്ങൾ ശുദ്ധമായിരിക്കണം. അതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അതിന് പല നിറങ്ങളുണ്ടാകാൻ പാടില്ല. പുള്ളിയും പൊട്ടും ഉണ്ടാകാൻ പാടില്ല. മുടന്തുണ്ടാവാൻ പാടില്ല. കാഴ്ചയുള്ളതായിരിക്കണം. അങ്ങനെ യാതൊരു കുറവുമില്ലാത്ത മൃഗങ്ങളെ മാത്രമേ ബലിയായി അർപ്പിക്കാനായിട്ട് അനുവദിച്ചിരുന്നുള്ളൂ. ബലിമൃഗങ്ങളിൽ ആർക്കും ഇവിടെ നിന്നും കൊണ്ടുവരാം. ഇവിടെ നിന്ന് കൊണ്ടുവന്നാലും സ്വീകാര്യമാണ്. പക്ഷേ ഈ നിയമപ്രകാരം ശുദ്ധമായ മൃഗങ്ങളെ ബലിയർപ്പിക്കാൻ സാധിക്കൂ. ബലിയർപ്പണത്തിന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ ശുദ്ധിയുള്ളതാണോ അല്ലയോ എന്ന് ലേവായരാണ് പരിശോധിക്കുക. സാധാരണഗതിയിൽ പുറമേ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങളെല്ലാം അശുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രവണതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധമായ മൃഗങ്ങളെ ദേവാലയ വളപ്പിൽ തന്നെ ലഭ്യമാക്കുക ഒരു പരോപകാര പ്രവൃത്തിയായും കരുതപ്പെട്ടിരുന്നു. ദേവാലയ വളപ്പിൽ നിന്ന് വാങ്ങുന്ന മൃഗങ്ങളാണെങ്കിൽ അവശുദ്ധമായിരിക്കും, പിന്നീട് അശുദ്ധമായി പ്രഖ്യാപിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അകലെ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ ശുദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചാൽ ബലിയർപ്പിക്കാൻ സാധിക്കാതെ വരുമല്ലോ. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഈ ദേവാലയ വളപ്പിലുള്ള മൃഗങ്ങൾ തന്നെയാണ് വാങ്ങിയിരുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം നടന്നിരുന്നു. ഈ ദേവാലയ വളപ്പിൽ വിൽക്കുന്ന മൃഗങ്ങൾ പുറത്തുള്ളതിനേക്കാളും 10-20 ഇരട്ടി വില കൂടുതലായിരുന്നു. ഇങ്ങനെ വലിയ വിലയ്ക്ക് മൃഗങ്ങളെ വിൽക്കുന്നതിൻ്റെ ലാഭം അധിക പങ്കും പോയിരുന്നത് പ്രധാന പുരോഹിതൻ്റെ ഖജനാവിലേക്കാണ്. അപ്പോഴ് ഇതൊരു മോഷണത്തെക്കാൾ കൂടുതൽ പിടിച്ചുപറിയായി, കവർച്ചയായി മാറി. സാധാരണ ജനങ്ങളുടെ ഭക്തി വികാരത്തെ സ്വാധീനിച്ച അഥവാ മുതലെടുത്തുകൊണ്ട് വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു മത സംവിധാനം ഇവിടെ നിലനിന്നു. ഇവിടെ ബലിയർപ്പണത്തെക്കാൾ പ്രധാനം സമ്പത്ത് സ്വരുക്കൂട്ടുന്ന ഒന്നായി മാറിയത് യേശു കണ്ടു. ഇവിടെ ദേവാലയം വലിയ ഒരു അനാചാരത്തിൻ്റെ കേന്ദ്രമായി മാറുകയായി. ദേവാലയം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതിൻ്റെ അർത്ഥവും ലക്ഷ്യവും പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ സമ്പത്തു മാത്രം ലക്ഷ്യമാക്കി മാറുന്ന കച്ചവടക്കാരുടെയും കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയായി യേശു അതിനെ കാണുകയായി. ഇതുകൊണ്ടാണ് ഇവിടെ ശുദ്ധീകരണം നടക്കുക. മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു, അവിടെ നാണയമാറ്റമുണ്ടായിരുന്നു. നാണയം മാറ്റുക എന്ന് പറയുമ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന, ദേവാലയത്തിൽ നിലച്ചപ്പെട്ടിരിടുന്ന നാണയം വിഗ്രഹങ്ങളുള്ളതായിരിക്കാൻ പാടില്ല. റോമക്കാരുടെ നാണയങ്ങളെല്ലാം റോമാ ചക്രവർത്തിയുടെ അടയാളം അഥവാ മുഖം തല പതിച്ചിരുന്ന നാണയങ്ങളാണ്. ഇങ്ങനെ വിഗ്രഹമില്ലാത്ത നാണയം, റോമൻ നാണയം മാറ്റി ദേവാലയ നാണയമാക്കി എടുക്കുക. ദേവാലയത്തിലെ ഷെക്കൽ മാത്രമേ ദേവാലയത്തിൽ കൊണ്ടുവരാൻ പാടുണ്ടായിരുന്നുള്ളൂ, ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേവാലയത്തിൽ നിക്ഷേപിക്കേണ്ട നേർച്ച റോമൻ നാണയം മാറ്റി ഷെക്കലാക്കി കൊടുക്കുന്ന ഒരു ബാങ്കും അവിടെ ഉണ്ടായിരുന്നു. നാണയമാറ്റക്കാർ ഒന്നല്ല, അനേകം പേരുണ്ടായിരുന്നു. ഇതൊരു വലിയ സേവനമായിട്ട് ആരംഭിച്ചതാണ്. ഷെക്കൽ പുറത്ത് കിട്ടുക എളുപ്പമല്ല, അതുകൊണ്ട് ദേവാലയ വളപ്പിൽ തന്നെ അത് ലഭ്യമാക്കുക എന്ന നല്ലൊരു സേവനമായിട്ട് ആരംഭിച്ചു. പക്ഷേ ഇവിടെയും അനേക മടങ്ങ് ഇരട്ടി ഈടാക്കുന്ന, സർവീസ് ചാർജ് ഈടാക്കുന്ന ഒരു സംവിധാനവും നിലനിന്നു. അപ്പോൾ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമായി മാറി ഇവിടെ ഈ ദേവാലയവും ഭണ്ഡാരവും നേർച്ച കാഴ്ചകളുമെല്ലാം. ഈ സാഹചര്യത്തിലാണ് യേശു ചാട്ടവാറുമായി കടന്നു വരുന്നതും ഈ ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്യുന്നവരെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കുന്നതും. ദേവാലയ ശുദ്ധീകരണം ഇന്നിനെ വിശേഷിപ്പിക്കാറുണ്ട്. ദേവാലയത്തിലെ അക്രമങ്ങളും അഴിമതികളും അവസാനിപ്പിക്കുക. അത് തന്നെയുമല്ല, ഈ ദേവാലയം എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ ആ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കുക, അതാണ് യേശു ചെയ്യുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു പ്രഘോഷിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനം, അപ്പോൾ ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ്. അപ്പോഴവർ ചോദിക്കും, അത് പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ സംഭവം പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തധികാരത്തിലാണ് ഇത് ചെയ്യുന്നത്? എന്തടയാളമാണ് ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. യോഹന്നാൻ തുടർന്ന് പറയുന്നുണ്ട്, തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന്. തൻ്റെ ശരീരമാകുന്ന ആലയം, ദേവാലയം കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കി കെട്ടിടം മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ഈ ആലയം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അതിനു മുമ്പ് തന്നെ യേശു പറയുകയുണ്ടായി, ജെറൂസലേം ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കാണുന്നതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും എന്നൊരു സൂചന യേശു കൊടുക്കുകയുണ്ടായി. വിശുദ്ധി നഷ്ടപ്പെട്ട ആലയം, ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കപ്പെട്ട സാഹചര്യത്തിൽ അതിന് നിലനിൽപ്പ് തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് യേശു പ്രഘോഷിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതിയൊരു ദേവാലയം ഇവിടെ പ്രത്യക്ഷമാവുന്നു. യേശുവിൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായ അർത്ഥവുമുണ്ട്. യോഹന്നാൻ തന്നെയാണ് പറയുന്നത്, ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഇനി അങ്ങോട്ട് ദൈവിക സാന്നിധ്യം ജെറൂസലേം ദേവാലയത്തിലല്ല, യേശുവിലായിരിക്കും മനുഷ്യൻ തേടേണ്ടത്. ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം യേശുവിലാണ് മൂർത്തിമത്ഭാവം രൂപം കൊണ്ടത്, ഒരു ശരീരമായി മാറിയത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച യേശുവാണ് ഇനി യഥാർത്ഥ ദേവാലയം. അപ്പോൾ ഈ 2 പ്രതീകാത്മക പ്രവർത്തനങ്ങൾ, ജെറൂസലത്തേക്കുള്ള രാജകീയ പ്രവേശവും ജെറൂസലേം ദേവാലയത്തിലുള്ള ശുദ്ധീകരണവും, യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അവസാന ഭാഗത്തെയാണ് ആരംഭിക്കുന്നത്. 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമായി മാറുന്നു. 1, യേശു രാജാവായി ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന രാജാവാണവൻ. അതുകൊണ്ടാണ് അവർ വിളിച്ചു പറയുന്നത്, കർത്താവ് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്, ദാവീദിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ആസന്നമായിരിക്കുന്നു, ഇവിടെ സമാഗതമായിരിക്കുന്നു, കടന്നു വന്നിരിക്കുന്നു. രാജാവായി കടന്നു വന്നിരിക്കുന്നു യേശു. ഈ രാജാവ് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ കടന്നു വരുന്നത്. അപ്പോൾ ദേവാലയത്തെ സംബന്ധിച്ചും പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നു. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച കെട്ടിടമല്ല ദേവാലയം, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഇനി തേടേണ്ടത് യേശുവിൻ്റെ വ്യക്തിത്വത്തിലാണ്. ഈ 2 സംഭവങ്ങളും സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ആ ജനങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ 41 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിലിരുന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ജെറൂസലം പ്രവേശനം ജെറൂസലത്തിന് നൽകുന്ന അവസാനത്തെ ചാൻസ് ആയിരുന്നു. രക്ഷകനായി മിശിഹായായി യേശുവിനെ സ്വീകരിക്കാനും മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം സ്വീകരിക്കാനുമുള്ള അവസാനത്തെ ആഹ്വാനമാണിത്. പക്ഷേ ആ ആഹ്വാനം സ്വീകരിക്കാൻ ജെറൂസലമിന് സാധിച്ചില്ല. അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിനെ ഹോശാന വിളിച്ച് അകമ്പടി സേവിച്ചത് ജെറൂസലം നിവാസികളായിരുന്നില്ല. ലൂക്ക പ്രത്യേകം പറയുന്നുണ്ട്, യേശുവിനോടുകൂടെ വന്ന ശിഷ്യഗണമാണ്. 19-ാമത്തെ അധ്യായം ലൂക്ക 19:37 വാക്യത്തിൽ, അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. യേശുവിന് ഹോശാന വിളിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചത് ജെറൂസലം നിവാസികളല്ല, യേശുവിൻ്റെ കൂടെ വന്ന യേശുവിൻ്റെ ശിഷ്യഗണമാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്ത ജനമാണ് എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. അവരാണ് കർത്താവിൻ നാമത്തിൽ വരുന്ന രാജാവായി യേശുവിനെ സ്വീകരിക്കുന്നത്. അതേസമയം ജെറൂസലത്തുണ്ടായിരുന്ന നേതാക്കന്മാർ ഇപ്രകാരമാണ് പറയുക. ഫരീസേയരിൽ ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക, കാരണം ഇത് ചെയ്യുന്നത് അപകടകരമായ കാര്യമാണെന്ന് ഫരീസേയർക്കറിയാം. റോമൻ പട്ടാളം കാവൽ നിൽക്കുന്ന പട്ടണത്തിലേക്ക് ഒരു രാജകീയ പ്രവേശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് റോമിനെതിരെയുള്ള കലാപമായി വ്യാഖ്യാനിക്കാൻ ഏറെ സാധ്യതകളുണ്ട്. റോമൻ പട്ടാളം ഇടപെടുകയും ഈ പെസഹാക്കാലത്ത് വലിയ രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ചെയ്യാം. അത് വലിയ അപകടം വിളിച്ചു വരുത്തുന്നതായതുകൊണ്ടാണ് ഫരീസേയർ അവരുടെ യുക്തിയും അവരുടെ വിവേകവും അനുസരിച്ച് ശാസിക്കാനായിട്ട് പറയുക. പക്ഷേ യേശു പറയും, ഈവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. അപ്പോൾ ജെറൂസലം യേശുവിനെ തിരസ്കരിച്ചു, പിന്നീട് കല്ലുകളായിരിക്കും ആർത്തു വിളിക്കുക. തകർന്നു കിടക്കുന്ന ജെറൂസലമിൻ്റെ കല്ലുകൾ ഇന്നും ആർത്തു വിളിക്കുന്നു, യേശുവാണ് മിശിഹ, യേശുവാണ് രക്ഷകൻ. അതിനെ സ്വീകരിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട് പട്ടണം തകർക്കപ്പെട്ടു. നമുക്കറിയാം 70 നാമാവശേഷമായി തീർന്നു ജെറൂസലം പട്ടണം. ഇന്നും യേശു കടന്നു വരുന്നുണ്ട്. ഹോശാന ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു കടന്നുപോയ ചരിത്രത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. കർത്താവ് നാമത്തിൽ വരുന്നവനായി യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കുകൾ സ്വീകരിക്കുക, അവൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുക, ദൈവരാജ്യത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക, ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി, യേശുവിനെ രാജാവായി അംഗീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ രാജ്യം, അവിടുത്തെ രാജ്യത്വം എല്ലാവരും അംഗീകരിക്കാനും രാജ്യത്തിലെല്ലാവർക്കും പ്രവേശനം ലഭിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ജെറൂസലമിലേക്ക് രാജകീയമായി പ്രവേശിച്ച അങ്ങയെ ഹോശാന വിളികളുടെ അകമ്പടിയോടെ ജനം എതിരേറ്റതുപോലെ ഞങ്ങളും വിളിക്കുന്നു, ഹോശാന. കർത്താവെ രക്ഷിക്കണമേ, അങ്ങ് കടന്നു വന്ന് ഞങ്ങളുടെ ഈ നാടിനെ, ഞങ്ങളുടെ ഈ ലോകത്തെ രക്ഷിക്കണമേ, സമാധാനം നൽകണമേ, ഹൃദയങ്ങളിൽ ഐക്യവും ശാന്തിയും സമാധാനം നൽകണമേ. ദാവീദിൻ്റെ പുത്രൻ്റെ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.